بسم الله الرحمن الرحيم. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصوائق حذر الموت والله محيط بالكافرين. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. هر سنهم نرنيا പരീക്ഷാർത്ഥികളെ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദു. സൂറത്തുൽ ബഖറയിലെ 19-20 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതിയത്. 17-18 ആയത്തുകളിൽ അള്ളാഹു കബട വിശ്വാസികളുടെ ഒരു ഉപമയായിരുന്നു പറഞ്ഞത്. ഒരു തീ കത്തിച്ചു വെച്ചൊരു മനുഷ്യൻ്റെ ഉപമ ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഈ ആയത്തിൽ, ഈ രണ്ടായത്തുകളിൽ അള്ളാഹ് മറ്റൊരു ഉപമയാണ്, കബട വിശ്വാസികൾക്ക് വേറൊരു ഉപമ, കുറച്ചും കൂടി അവരെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, അവർ എത്തിപ്പെട്ട ദുരന്തത്തിൻ്റെ ആഴം പറയാൻ വേണ്ടി അള്ളാഹു ഒരു ഉപമ കൂടി പറഞ്ഞു. അതാണ് ഔ, അല്ലെങ്കിൽ ഔ കസയ്യിബിൻ, അല്ലെങ്കിൽ എന്തിൻ്റെ ഉപമ? കസയ്യിബിൻ, ഒരു പെരുമഴയുടെ ഉപമ, ഒരു പെരുമഴ പോലെ. ഇവരാരെ പോലെയാണ്? ഒരു പെരുമഴ പോലെ എന്ന് പറഞ്ഞാൽ ഒരു പെരുമഴയിൽ അകപ്പെട്ടവരുടെ അവസ്ഥകളെ പോലെയാണ് എന്നാണ്. അതോ മൊത്തത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഈ രണ്ടായത്തിൻ്റെ വിശദീകരണം പറയുമ്പോൾ രണ്ട് രീതിയിൽ ഈ ഉപമകളെ വ്യാഖ്യാനിച്ച് മുഫസ്സിറുകളെ കാണാം. ഒന്ന്, കപട വിശ്വാസികളുടെ സ്ഥിതിഗതികളെ മൊത്തത്തിൽ ഒരു പൊതുവായിട്ടൊരു ചിത്രീകരണമാണ് ഈ രണ്ടായത്തുകളിൽ എന്ന് പറഞ്ഞ അഭിപ്രായം ഇബ്നു കസീർ റഹിമഹുള്ളയൊക്കെ പോലുള്ള മുഫസ്സിറുകളെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഈ ആയത്തിൽ പറഞ്ഞ ഓരോ സന്ദർഭത്തെയും ആ മുനാഫിക്കളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യ സന്ദർഭത്തെയും പ്രത്യേകം പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനം ഈ ഉപമന വ്യാഖ്യാനിച്ചു. അതാണ് ഇബ്നു ജരീർ തബരിനെ പോലൊക്കെയുള്ള മുഫസ്സിറുകളൊക്കെ വ്യാഖ്യാനിച്ചു പോകുന്നത്. ഏതായാലും രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശക്തമായി പ്രത്യേകിച്ച് ചില മുഫസ്സിറുകളൊക്കെ എടുത്തു പറഞ്ഞത്. ആദ്യത്തെ വ്യാഖ്യാനം വരുമ്പോൾ കുറേയൊക്കെ സാഹിത്യ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാരായ പണ്ഡിതന്മാർ അതിനെ പിന്താങ്ങുന്നതൊക്കെ കാണാം. ഏതായാലും ഉപമ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അള്ളാഹു ഇവരുടെ അവസ്ഥ ഇങ്ങനെ വരച്ച് കാണിക്കാൻ, ഈ വരച്ച് കാണിച്ചത് പറഞ്ഞു ഒരു മഴ ആകാശത്തു നിന്ന് പെയ്യുന്ന ഒരു പെരുമഴയോടാണ്, സയ്യിബിൻ മിനസ്സമ ആൺ. ആ പെരുമഴക്കത്തകത്ത്, ആ പെരുമഴക്കകത്ത് എന്ത് ഇരുട്ടുകളുണ്ട്, ഫീ ദുലുമാതുൻ വറഅദുൻ, അതുപോലെ തന്നെ അതിൽ എന്തിൻ്റെ ഇടിനാഥങ്ങളുണ്ട്, ഇടിയുണ്ട്, ബർക്കുൻ, അതിൽ മിന്നലുകളുണ്ട്, മിന്നൽ പിണറുകളുണ്ട്. യജ്അലൂൻ അസാബിഅഹും ഫീ ആദാനിഹിം, ഈ ഇടിയും മിന്നലും ഇരുട്ടും ഒക്കെ കാരണം വല്ലാത്ത അതിൻ്റെ ഇടിവാളിങ്ങനെ വീഴുമ്പോൾ അവരവരുടെ കാതുകളിൽ അവരുടെ വിരലുകളെ അവരാക്കും, കേൾക്കാതെ പേടിച്ചിട്ട് മരണഭയം കൊണ്ട്. അല്ലെ, മിന സ്വവായിക്കി ഹെതറൽ മൗത്ത്, സ്വവായിക്ക് എന്ന് പറഞ്ഞാൽ ഇടിവാളുകൾ, സ്വായിക്കത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹാസം എന്നർത്ഥമുണ്ട്, ഇടിയുടെ നാദം, ഇടിനാദം, സ്വായിക്കത്ത്, മറ്റേ ശബ്ദം കേട്ട് ബോധം കെട്ട് വീണെന്നൊക്കെ പറഞ്ഞില്ലേ സുഹൃത്ത്. ഇതിൽ തന്നെ വേറെയും സ്ഥലത്ത് ഈ വാക്ക് വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവിടെ വിശദീകരിക്കാം, സമയമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യണം എന്നുള്ളൂ. ഹെതറൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണഭയം കാരണം, മരണത്തിൻ്റെ ഭീതി കാരണം ചെവിയിൽ എന്ത് ചെയ്യും, വിരലുകൾ പൊത്തിയാണ് അവർ ഈ ഇരുട്ടും ഇടിയും ഒക്കെ വരുമ്പോൾ പേജാറായിട്ട് ചെയ്യുന്നൊരവസ്ഥ. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, കാഫിറുകളുടെ എല്ലാ അവസ്ഥകളെയും സാഹചര്യത്തെയും പറ്റി അവരെ വലയം ചെയ്യുന്നവനാണ് അള്ളാഹ്. അള്ളാഹ് അവരെ ശരിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കെച്ച് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അവരെ അള്ളാഹ് അവരെ പറ്റി നന്നായിട്ട് അറിയുന്നുണ്ട്. മുഹീത്ത് എന്നുള്ള അർത്ഥത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം വലയം ചെയ്യുന്നവനാണ്. അഹാത യുഹീത്തു അല്ലേ, يحيطون بشيء من علمه الا بما شاء احاط بكل شيء علما. ഖുർആനിൽ പല സ്ഥലത്തും വന്ന പദമാണ് അഹാത യുഹീത്തു, അല്ലാഹു മുഹീതാണെന്നാണ്, അല്ലാഹു വലയം ചെയ്യുന്നവനാണെന്നാണ്. ഏതായാലും ഈ ഉപമ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, അതിൻ്റെ ബാക്കിയും കൂടി പറയട്ടെ, യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറും, ആ മഴക്കകത്തുണ്ടായിരുന്ന ബർക്ക്, മിന്നൽ പിണർ, യക്കാദുൽ ബർഖു, ആ മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചാറായിട്ടുണ്ട് അല്ലേ, അതിശക്തമായ മിന്നലാണെന്നർത്ഥം, കണ്ണുകൾ റാഞ്ചിപ്പോകുമാർ അതായിട്ടുണ്ട്. കുല്ലമാ അള്ളാഹ അലഹു, ആ മിന്നലിൻ്റെ വെളിച്ചെങ്ങനെ അവരിലേക്ക് അടിക്കുമ്പോഴെല്ലാം, മഷൗഫീഹി, ആ വെളിച്ചത്തിൽ അവരിങ്ങനെ നടക്കും. അപ്പോൾ എന്താണ് എന്ന് കണ്ണ് കാണും, മുന്നോട്ടൊക്കെ പോകാനുള്ളൊരു മാർഗ്ഗങ്ങളൊക്കെ അവർക്ക് തെളിയും. എന്നാൽ ഇത് അള്ളമ്മ, ആ മിന്നൽ അടിച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെ, മിന്നൽ കഴിഞ്ഞു അതിൻ്റെ വെളിച്ചം പോയി, പിന്നെ ഇരുട്ട് അള്ളാഹ് അവരുടെ മേൽ ഇരുട്ടാക്കി കഴിഞ്ഞാൽ, കാമു, മുന്നോട്ട് പോകാൻ കഴിയാതെ അവരവിടെ നിൽക്കും, പിന്നെ വഴി തെളിയൂല. വഴിയിലെ വഴിയിലെ കുഴിയിലുകളെ അവർക്ക് കാണാൻ കഴിയൂല. അപ്പൊ മിന്നലുണ്ടാകുമ്പോൾ അവർ നടക്കും, മിന്നലില്ലാത്തപ്പോൾ അവർക്ക് അവിടെ നിൽക്കേണ്ടി വരും. റബ്ബ് പറയുന്നു, വലൗ ഷാ അല്ലാഹു ലദഹബ ബിസംഇഹിം, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ ചെവികളെ അവൻ കൊണ്ടുപോകുമായിരുന്നു, അതവർക്ക് കവർന്നെടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ. അതുമാത്രമല്ല, അവ അപസ്വാരിയും അവരുടെ അവരുടെ കേൾവി മാത്രമല്ല അവരുടെ കാഴ്ചകളെയും അള്ളാഹുവിന് കൊണ്ടുപോകാം. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത്രക്കും ശക്തമായ മിന്നുകൊണ്ട് ഇടിയുണ്ട്, ആ ഇടിയിൽ അവരുടെ ചെവി പൊട്ടിക്കാം, ആ മിന്നലിൽ അവരുടെ കാഴ്ചകളെ റബ്ബിന് തകർക്കാം. പക്ഷേ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് ആയത്ത് അവസാനിപ്പിച്ചത്. ഈ ഒരു ഉപമ എന്ന് പറയുന്നത് മുനാഫിക്കുകളായിട്ട് ഇതെങ്ങനെ താരതമ്യം ചെയ്ത് പറയുക, ഈ ഉപമ മുനാഫിക്കുകളുടെ ജീവിതത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവരുടെ സ്ഥിതിഗതികളെ പൊതുവായി ചിത്രീകരിച്ച ഒരു ചിത്രീകരണമാണ് ഈ ആയത്തുനാൻ. വമ്പിച്ച മഴ എന്ന് പറഞ്ഞു, ആ മഴ ആ മഴക്കകത്ത് പെട്ട ഒരു മുനാഫിക്കിന്റെ അവസ്ഥകൾ എന്നുള്ള നിലക്കാണ് ചില പണ്ഡിതന്മാർ എന്നെ വ്യാഖ്യാനിക്കുന്നത്. അഥവാ ഇരുട്ട്, മഴന്റെ ഇരുട്ട്, കാർമേഘത്തിന്റെ ഇരുട്ട്, പിന്നെ രാത്രിയുടെ ഇരുട്ട്, അതാണ് ദുലുമാത്തുകൾ. അവിടെ ദുലുമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഞാൻ. മാത്രവുമല്ല പിന്നെ ആ വമ്പിച്ച കൂരാകൂരിട്ടിൻ്റെ അകത്ത് മുന്നോട്ടേക്ക് നടക്കാൻ വഴിയറിയാതെ, അല്ലെങ്കിൽ അവിടെ കുഴിയുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വഴിയറിയാതെ സമനില അറിയാതെ അത് തെറ്റിയിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇടതടവില്ലാതെ ഇടിയും മഴ ഇടിയും മിന്നൽ പിണറുകളും ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ ഇടിയുടെ പൊട്ടലും ചീറ്റലും കേൾക്കുമ്പോൾ പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ചെവിയിൽ വിരൽ വെക്കും, കാതു പൊത്തും. അതേപോലെ തന്നെ മിന്നലിൻ്റെ വെളിച്ചം ഇങ്ങനെ കാണുമ്പോൾ അല്ലെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ബേജാറൊക്കെ ഉണ്ട്. കുറച്ചേരം ഒന്ന് വെളിച്ചം കിട്ടുമ്പോൾ ഒന്ന് മുന്നോട്ടേക്ക് നടക്കാൻ തോന്നും, അപ്പോൾ അല്ലെ കുഴികളൊക്കെ ഒന്ന് അല്ലെങ്കിൽ വഴിയിലെ ഉപദ്രവങ്ങളൊക്കെ എന്താന്ന് മനസ്സിലാക്കാൻ കഴിയും, മുന്നോട്ട് പോകും. പക്ഷേ ആ മിന്നൽ കുറച്ചേരമുള്ളൂ, അതുകൊണ്ട് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ് വീണ്ടും, അപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാതെ അവൻ അവിടെ ഇങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പോൾ ഇതേതുപോലെയാണ്, ഹക്കും ബാത്തിലും അറിയാതെ അല്ലേ കുറച്ചേരം അവൻ്റെ ജീവിതത്തിലൊരു വെളിച്ചമായി അള്ളാഹുവിൻ്റെ ഖുർആനും ഇതൊക്കെ വരുമ്പോൾ അവനക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അതൊന്ന് അണഞ്ഞു കഴിഞ്ഞാൽ, അതിനവൻ തിരസ്കരിക്കുന്ന മാത്രയിൽ അവന് വീണ്ടും വഴിയറിയാതെ അവന് എന്താണ് മനസ്സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ബേജാറിലും ആശങ്കയിലും സംശയങ്ങളും ജീവിതത്തിലൊന്നും ആശയക്കുഴപ്പങ്ങളും, നബിൻ്റെ ഒപ്പം കൂടിയാൽ എന്താ കിട്ടുക, മുഅ്മിനീങ്ങളൊപ്പം കൂടിയാൽ എന്താ നേട്ടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരൊപ്പം കൂടിയാൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവിശ്വാസികളൊപ്പം കൂട്ടിയാൽ എന്ത് ലഭിക്കും, അവിശ്വാസികളെ കൂടെ ചേർന്നാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും, ഇതൊക്കെ ഇങ്ങനെ കണക്കൂട്ടിയും ഇതിനൊക്കെ കൂട്ടിയും ഹരിച്ചും ഗുണിച്ചും ഇങ്ങനെ നോക്കി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു സ്വൈരുണ്ടാവില്ല, ഒരു മഴയിലകപ്പെട്ടവൻ്റെ അവസ്ഥ പോലെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല മുനാഫിക്കുകളെ പറ്റിയോടെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം പറഞ്ഞു. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സാഹചര്യത്തെയും ഓരോന്നിനോടും തട്ടിച്ച്, ഇപ്പോൾ ഇടിയോടൊന്നിനെ തട്ടിച്ച് നോക്കാം, മിന്നലിനോടൊന്നിനെ തട്ടിച്ച് നോക്കുക, അതേപോലെ തന്നെ മഴയോടൊന്നിനെ തട്ടിച്ച് നോക്കുക, ഒരു മഴയോടൊന്നിനെ തട്ടിച്ച് കാരണം ഇവരുടെ ജീവിതത്തിലെ അള്ളാഹു സുബ്ഹാനഹു തആല നന്മക്ക് വേണ്ടി ഇറക്കിയതാണ് ഖുർആൻ. മുനാഫിക്കുകളൊക്കെ അല്ലെ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ നന്മക്ക് വേണ്ടി ഇറക്കിയത് ഖുർആൻ. ഖുർആനിൽ ഇറങ്ങി വന്ന ആയത്തുകൾ, അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ, അതിൽ വന്ന മതവിധികൾ, അതിൽ വന്ന സന്ദേശങ്ങളൊക്കെ ഒരു മഴ പോലെയാണ്. അതിനെയാണല്ലോ മഴ കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ്, അഥവാ അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും കീറി കീറി വ്യാഖ്യാനിച്ച മുഫസ്സിലുകളുണ്ട്. അതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞത്. അപ്പോൾ മഴയോട് ഭൂമിച്ചത് ഖുർആനിലെ ആയത്തുകളാണ്. കാരണം മഴ പെയ്യുന്നതോടുകൂടി ഒരു ജീവസുറ്റമാണ്, ഒരു ജീവൻ്റെ ഒരു അവിടെ തുടിപ്പുണ്ടാവും. ഏത് മരുഭൂമിയിൽ മഴ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവസുറ്റരാവും. അപ്പോൾ മനുഷ്യ ജീവിതത്തിലേക്ക് മഴ പെയ്യുന്നതോടുകൂടി ഖുർആനാകുന്ന മഴ, ഖുർആൻ്റെ ആയത്തുകളാകുന്ന മഴ പെയ്യുന്നതോടുകൂടി ജീവിതത്തിൽ ഭയങ്കര പച്ചപ്പുണ്ടാവും, ജീവസുള്ളതാകും ജീവിതം എന്നാണ്. പിന്നെ ഇടിയും മിന്നലും എന്നൊക്കെ പറഞ്ഞത് ഒരു മഴ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ കപട വിശ്വാസികളുടെ ജീവിതത്തിലെ സംശയങ്ങൾ, അവരുടെ നിഫാക്ക്, അവരുടെ ആശയക്കുഴപ്പം, അവരുടെ എന്താണ് അമിത മോഹങ്ങൾ, ദുർമോഹങ്ങൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്യണത്, ഇടിയും മിന്നൽ എന്താണ് അവരുടെ ഇടിയും മിന്നലൊക്കെ ആയിട്ട് ചില അല്ല എന്ത് അവരുടെ ജീവിതത്തിൽ ഇടിയും മിന്നലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്ന അവിടെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. ഏതായാലും ഖുർആനിലെ ആയത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ നല്ല താക്കീതുകളുണ്ടാവും, മുന്നറിയിപ്പുകളുണ്ടാവും, അത് ചെയ്യരുത് ചെയ്യരുത് എന്നുള്ള കുറേ കാര്യങ്ങൾ, ഇത് ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉണ്ടാവും, സന്തോഷ വാർത്ത ഉണ്ടാവും. ഇതൊക്കെ സന്തോഷ വാർത്തകളൊക്കെ മിന്നലും അതുപോലെ താക്കീതുകളൊക്കെ ഇടിയുമാണ് എന്ന് എന്ത് ചെയ്ത് ചില മുഫസ്സികൾ വ്യാഖ്യാനിച്ച് കാണാം. അപ്പോൾ താക്കീതുകൾ ഇങ്ങനെ കേട്ട് മടുത്തെന്നറിയില്ലേ, ഉപദേശം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെവി പൊത്തുക, അതാണ് ഇവർ ഇടി വെട്ടുമ്പോൾ എന്താണ് ചെവിയിൽ വിരല് വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, കാതു പൊത്തുക എന്നതുകൊണ്ട് ഉപമിച്ചത് എന്നാണ് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ഏതായാലും ഇത് ഈ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചത് കാണാം. ഏതായാലും മുനാഫിക്കുകളുടെ അവസ്ഥകളെ, അവരുടെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഓരോന്നും ഇങ്ങനെ വരുമ്പോൾ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന, ആശയക്കുഴപ്പത്തിലാകുന്ന അവരുടെ അവസ്ഥയെയാണ് അള്ളാഹു ഇതിൽ മുഴുവൻ സവിസ്തരം വിശദ രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്തത്, വ്യാഖ്യാനിച്ച് പോയത്. ഏതായാലും മുനാഫിക്കുകളുടെ അവസ്ഥയാണ് അള്ളാഹു അവിടെ വരച്ച് കാണിച്ചതെങ്കിലും, അള്ളാഹു മുഹീതും ബിൽ കാഫിരീൻ, അവിശ്വാസികൾ അള്ളാഹു വലയം ചെയ്യുന്നവനാണെന്നാണ്. എല്ലാ കാര്യത്തിനും അള്ള കഴിവുള്ളവനാണ്. അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും അവരുടെ ഉള്ളിലുള്ളതും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നവനാകുന്നു എന്നാണ് അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിച്ചത്. വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. ഇനി കൂടുതൽ അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ അമാനിമൂലിൻ്റെ തഫ്സീർ ഒന്നൊരു വേള വായിച്ചു നോക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി വസല്ലം. ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.